إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنها الله സത്യ വിശ്വാസികളെ, അല്ലാഹു തആല സൂറത്തുൽ നൂറിലൂടെ പറഞ്ഞു, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. സത്യവിശ്വാസികളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ തഹ്രീമിലൂടെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അതും തൗബത്തൻ നസൂഹ, സത്യസന്ധമായ രൂപത്തിൽ, നിഷ്കളങ്കമായ, യാതൊരു ഖേദിവുമില്ലാത്ത സത്യസന്ധമായ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം എന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ട ഒന്നാണ് തൗബ എന്നുള്ളത്. തിന്മ ചെയ്തവർ, വലിയ വലിയ പാപങ്ങളും വലിയ വലിയ തിന്മകളും ചെയ്യുന്ന ആളുകൾ, അവർ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അതുപോലെ തന്നെ സത്യവിശ്വാസി എല്ലാ സമയത്തും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് തൗബ എന്നുള്ളത്. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെ ബാധ്യത, അല്ലാഹുവിനോട് ചെയ്യേണ്ട കടമകൾ, ആ ബാധ്യത നിർവഹണത്തിൽ അവന് വീഴ്ചകൾ സംഭവിക്കാം, മറവികൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും തൗബ അത്യാവശ്യമാണ്, എല്ലാ സന്ദർഭത്തിലും വേണം. കാരണം സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിതനല്ല. ഇങ്ങനെയുള്ള തൗബയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് തൗബ നിർബന്ധമാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗബ നിർബന്ധമാണ്. അവർ ചെയ്ത് കൂട്ടുന്ന തിന്മയിൽ നിന്ന് അവർ പശ്ചാത്തപിച്ചു മടങ്ങണം. സത്യവിശ്വാസിയുടെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകണം. അതുപോലെ തന്നെ കാഫിറുകളായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ തിന്മയിൽ മുഴുകിയിട്ടുള്ള വ്യക്തികൾ, അവർ അവരുടെ തിന്മയിൽ നിന്നും പശ്ചാത്തപിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുള്ള നേരത്തെ ഓതി വെച്ചിട്ടുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാ ഖിലാഫ ബൈനൽ ഉമ്മത്തി ഫീ വുജൂബി തൗബ, തൗബ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാ ആളുകളും ഒന്നിച്ച് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് തൗബ നിർബന്ധമാണ് എന്നുള്ള കാര്യം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ, അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ആ തെറ്റ് ഏറ്റുപറയണം. ഇനിയൊരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകളും ആഗ്രഹിക്കുന്നു തൗബ ചെയ്ത് നന്നാവണമെന്നുള്ള കാര്യം. നന്നാകാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകൾക്കും. നന്നാകാൻ താല്പര്യമുണ്ട്, രക്ഷപ്പെടണം, അതുപോലെ തന്നെ ജീവിതം നന്നാക്കണം. ഒരുപാട് ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ഉണ്ട്.
ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നിലവിലുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, തോബ ചെയ്തുകൊണ്ട് നന്നാകണമെന്നുള്ള ചിന്തയില്ലാത്ത ആളുകൾ നമ്മുടെ പള്ളിയിൽ കുറവായിരിക്കും. പള്ളിയുമായി ബന്ധപ്പെടുന്ന, അഞ്ചു വക്ത് നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ കുറച്ച് അള്ളാഹുവിനെ പേടിയുള്ള എല്ലാവരും ഒരു രൂപത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒന്ന് നന്നാകണമെന്നുള്ള കാര്യം. തിന്മയുടെ വിഷയത്തിൽ, തിന്മ ചെയ്ത് കൂട്ടുന്ന വിഷയത്തിൽ ആളുകൾ വ്യത്യസ്തരാണ്. ഒരുപാട് തിന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, ഒരുപാട് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും. എത്രത്തോളം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികൾ ഉണ്ടാകും. അതുകൊണ്ട് തിന്മയുടെ വിഷയത്തിൽ വ്യത്യസ്ത തട്ടുകളിലാണ് ആളുകൾ. എല്ലാവരും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്, എത്ര വലിയ തിന്മ ചെയ്യുന്ന ആളുകളൊന്നും നന്നാകണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവായിരുന്നു. തൗബ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവർ, പക്ഷെ അവർക്ക് പല തടസ്സങ്ങളാണ്. അവർക്ക് തൗബ ചെയ്യാനും നന്നാകാനും ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാണ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും നന്നാകാനും അവർക്ക് സാധിക്കാത്തത്. ചില തടസ്സങ്ങൾ തൗബ ചെയ്യാനുള്ള, ഒരാൾക്ക് നന്നാകാൻ ആഗ്രഹമുണ്ട്, തൗബ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവനുള്ള ചില തടസ്സങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് അവന് നന്നാകാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ സാധിക്കുന്നില്ല? ആ തടസ്സങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഒന്നാമത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ ആദമുൽ യഖീൻ ബിൽ ആഖിറ, പരലോകത്തിലൂടെ ഉറച്ച വിശ്വാസമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്നു, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷെ ആ വിശ്വാസം ഉറച്ച വിശ്വാസമായി മാറിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ വിശ്വാസം, പരലോകമുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ല രൂപത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പരലോകമുണ്ട് എന്നുള്ള കാര്യം. ആ കാര്യം ഒരു യഖീൻ എന്ന ദർജയിലേക്ക്, ഒരു ഉറച്ച വിശ്വാസം എന്ന പദവിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും, അല്ലെങ്കിൽ മിക്ക ആളുകളും നന്നാവാത്തത്. പരലോകമുണ്ട് എന്നുള്ള ഉറപ്പ് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ ആ ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലാഹു തആല സൂറത്തുൽ ബഖറിൽ പറഞ്ഞ വചനം, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, മുത്തഖികളെ കുറിച്ച് അല്ല പരിചയപ്പെടുത്തി എടുത്ത് പറഞ്ഞു, വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാണ്. വിശ്വാസം എന്നല്ല, യഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരലോകത്തിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക്, പരലോകമുണ്ട് എന്നുള്ള വിശ്വാസം, ഏതുപോലെ ഇത് പകലാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് പോലെ, അതിനാർക്കും നിഷേധിക്കാൻ പറ്റും. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന, നമ്മളിപ്പോൾ പകലാണ് ഉള്ളത്, ഇരിക്കുന്നത് ഈ സദസ് ഒരു പകൽ സമയത്താണ് എന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനേക്കാൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ് പരലോകമുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ തിന്മ കരുതി കൂട്ടി ചെയ്യാൻ, മനഃപൂർവ്വം തിന്മയിലേക്ക് എത്തിപ്പെടാൻ അവന് സാധിക്കില്ല. അവന് തൗബ ചെയ്യാൻ തോന്നും, നന്നാക്കണമെന്ന് തോന്നും, പരലോകത്തിൽ അവന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാണ്. ഇപ്പൊ ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് അവന് ഉറച്ച വിശ്വാസമല്ല, പരലോകത്തിൽ ഉറച്ച വിശ്വാസമല്ല, അതാണ് അവന്റെ ഏറ്റവും വലിയ തടസ്സം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, അല ഇന്നൽ നാസ ലം യുഖ്തൗ ശൈഅൻ മിനൽ ദുനിയ ഖൈറൻ മിനൽ യഖീനി വൽ മുആഫാത്ത്. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ജനങ്ങൾ, അവർക്ക് ദുനിയാവിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ യഖീനാണ്, ഒന്ന് ഉറച്ച വിശ്വാസം, മറ്റൊന്ന് ആരോഗ്യമാണ്. ഈ രണ്ട് കാര്യമാണ് ദുനിയാവിൽ അവന് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് യഖീൻ, ഉറച്ച വിശ്വാസം അവനുണ്ടായിരിക്കുക, അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം, അതുപോലെ തന്നെ പരലോകത്തിലുള്ള ഉറച്ച വിശ്വാസം, ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങളിലൊക്കെ ഉറച്ച വിശ്വാസം, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ യഖീനെ പോലെ തന്നെ സൂചിപ്പിച്ചതാണ് ആരോഗ്യം, സൗഖ്യം, അത് വല്ലാത്തൊരു നിഅമത്താണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല ഫസലൂഹുമാ അല്ലാഹ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മുആഫാത്തും യഖീനും, സൗഖ്യവും, ഉറച്ച വിശ്വാസവും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, എനിക്ക് യഖീൻ ഉണ്ടാക്കണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം പ്രവേശിച്ചിട്ടുണ്ടോ അത്രത്തോളം അവന് ഈമാൻ ഉണ്ടായിരിക്കും, അത്രത്തോളം അവൻ തിന്മയിൽ നിന്ന് അകന്നു പോകും. ഈ വിഷയത്തിൽ ഏറ്റവും വലിയ മാതൃകകളാണ് മഹാന്മാരായ സഹാബത്ത്. അവർക്ക് പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം അത് യക്കീനുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ വല്ലാതെ പേടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കണ്ടാൽ പേടിച്ച് കരയും, അല്ലെങ്കിൽ ഖബർ കണ്ടാൽ അദ്ദേഹം കരയുമായിരുന്നു. എന്താണ് അദ്ദേഹം കരയാനുള്ള കാര്യം? ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിന് ഒന്നാമത്തെ മൻസിലച്ചാണ് എന്ന്, ഖബർ എന്ന് പറഞ്ഞാൽ അത് പരലോകത്തിന് ഒന്നാമത്തെ ചവിട്ടുപടിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പേടിച്ചു കരയുമായിരുന്നു. മഹാന്മാരായ സലഫുകൾ അങ്ങനെയാണ്. ഇബ്രാഹിം തൈമി റഹിമഹുള്ള പറയുകയാണ്, ശൈആനി രണ്ട് കാര്യങ്ങൾ ദുനിയാവ് ദുനിയാവ് ആസ്വദിക്കുന്നതിൽ നിന്ന്, ദുനിയാവിന്റെ ആസ്വാദനത്തിൽ നിന്ന് തന്നെ മുറിച്ചു കളഞ്ഞു ആ രണ്ട് കാര്യങ്ങൾ. അതൊന്ന് ദിക്റുൽ മൗത്ത്, ഒന്ന് മരണചിന്തയാണ്. മറ്റൊന്ന് ദിക്റു വദിക്റുൽ മൗഖിഫി ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള കാര്യം ഞാൻ ഓർക്കുമ്പോ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. ഞാൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുമ്പോ ആ ഒരു ഓർമ്മ, അതുപോലെ തന്നെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ, ഈ രണ്ട് കാര്യങ്ങൾ ദുനിയാവ് ആസ്വദിക്കുന്നതിൽ നിന്ന്, ദുനിയാവിന്റെ ആസ്വാദനത്തിൽ നിന്ന് ആ രണ്ട് കാര്യങ്ങൾ എന്നെ മുറിച്ചു കളഞ്ഞു എന്നാണ് ഇബ്രാഹിം തൈമി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത കുറവായിരുന്നു, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവർക്ക് തിന്മ ചെയ്യാൻ തോന്നൂല. അപ്പൊ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് പരലോകത്തിലുള്ള വിശ്വാസം കുറച്ചതാവുക എന്നുള്ളതാണ്. ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് തോപ ചെയ്യാൻ തോന്നാത്തത്. പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രയും പെട്ടെന്ന് തോപ ചെയ്യും. അവൻ ചെയ്തു കൂട്ടിയ തിന്മകൾ ഏറ്റുപറഞ്ഞ് ഒരിക്കലും ഇനി ആ തിന്മയിലേക്ക് ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള പ്രഖ്യാപനം അവൻ നടത്തും. ആ വിശ്വാസം അവന്റെ മനസ്സിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, പരലോകത്തെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമില്ലായ്മ അവനുള്ള തോപയിലേക്കുള്ള അല്ലെങ്കിൽ നന്നാവാനുള്ള അവന്റെ ഒന്നാമത്തെ തടസ്സം അതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റം താല്പര്യം, പരലോകത്തേക്കാൾ ദുനിയാവിന് പ്രാമുഖ്യം നൽകുക, ഈ രണ്ട് കാര്യങ്ങൾ. ദുനിയാവിനോട് അവന് വല്ലാത്ത താല്പര്യമാണ്. ദുനിയാവ് ദുനിയാവ് എന്നുള്ള ചിന്ത മാത്രമാണ്. ദുനിയാവിൽ അധ്വാനിക്കണം, ദുനിയാവിൽ ഒരുപാട് നേടണം, സമ്പത്തുണ്ടാക്കണം, ദുനിയാവ് ദുനിയാവ് എന്നുള്ള ചിന്തയാണ്. അവന്റെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഭൂരിഭാഗവും അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദുനിയാവിന് വേണ്ടിയിട്ടാണ്. ആ ചിന്തയുള്ള ആളുകൾക്ക് നന്നാകണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അവർക്ക് ദുനിയാവിൽ എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, ഇവിടെ അടിച്ചുപൊളിക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. ഈ ദുനിയാവ് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും, അതിനുള്ള മാർഗങ്ങൾ അവർ അന്വേഷിക്കുകയായിരിക്കും. അവർക്ക് നന്നാകണം എന്നുള്ള ചിന്ത ഉണ്ടാകില്ല. എന്നാൽ അള്ളാഹു തആല വളരെ ശക്തമായ രൂപത്തിലാണ് അവർ ആക്ഷേപിച്ചിട്ടുള്ളത്. ബൽ തുസിറൂന ലഹയാത ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖ, നിങ്ങൾ ദുനിയാവിനാണ് പ്രാമുഖ്യം നൽകുന്നത്, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാണ്, എന്നാൽ പരലോകമാണ് ഏറ്റവും നിലനിൽക്കുന്നതും ശാശ്വതമായിട്ടുള്ളതും എന്ന് അള്ളാഹു തആല പറഞ്ഞു. നമ്മൾ ദുനിയാവിന്റെ ആളുകളാണോ അല്ലെങ്കിൽ പരലോകത്തിന്റെ ആളുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്ങനെ നമ്മൾ പരിശോധിക്കും? നമ്മൾ ഒരു വിഷയം വരുമ്പോ നമ്മൾ ദീനിനാണോ മുൻഗണന നൽകുന്നത് എങ്കിൽ നമ്മൾ പരലോകത്തിന്റെ ആളാണ്. ദുനിയാവിൽ എന്തെങ്കിലും ലഭിക്കണം, എന്റെ ദുനിയാവിനെ ബാധിക്കുമോ എന്ന നിലക്കാണ് നമ്മൾ ഏതൊരു വിഷയത്തിലും തീരുമാനമെടുക്കുന്നതെങ്കിൽ നമ്മൾ ദുനിയാവിന്റെ ആളാണ്. ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ദുനിയാവിന്റെ ആളാണോ പരലോകത്തിന്റെ ആളാണോ എന്ന് എനിക്കറിയണം. അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹം പറഞ്ഞു കൊടുക്കണം, മനുഷ്യൻ നിനക്ക് നിന്റെ അടുത്തേക്ക് ഒരാൾ യാചിക്കാൻ വേണ്ടി വന്നു, നീ പൈസ ചോദിച്ചു വന്നു, സദഖ ചോദിച്ചു വന്നു, അപ്പൊ നീ കൊടുത്തു. വേറൊരാൾ നിനക്ക് പൈസയുമായി വന്നു, ഒരു ഹദിയ എന്ന നിലക്ക് എനിക്ക് പൈസ തരാൻ വേണ്ടി വന്നു. ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് സന്തോഷം ഏറ്റവും കൂടുതൽ ഇതിനാണ്, ഒരുത്തൻ വന്ന് യാചിച്ചു വന്ന് അല്ലെങ്കിൽ പൈസ വന്ന് ചോദിച്ചു, സ്വതൊക്കെ ചോദിച്ചു, അപ്പോൾ നീ അവരെടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരാൾ നിനക്ക് പൈസ ഇങ്ങോട്ട് തന്നു. ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ വിഷയം ഏതാണ്? ആ കൊടുത്തപ്പോഴാണ് എനിക്ക് സന്തോഷം, അതോ വാങ്ങി സ്വീകരിച്ചോ പോയാണോ? സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് സന്തോഷമെങ്കിൽ നീ ദുനിയാവിന്റെ ആളാണ്. സ്വതക്ക് കൊടുത്തപ്പോൾ നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ, ആ സ്വതക്ക് കൊടുത്തപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമെങ്കിൽ നീ ആശ്രത്തിന്റെ ആളാണ്. കാരണം ഇത് കൊടുത്താൽ അവൻ ആഗ്രഹിക്കുകയാണ് പരലോകത്തിൽ നിൽക്കുന്നതിന്റെ മെച്ചം, ഇവിടെ പൈസ സ്വീകരിച്ചാൽ ദുനിയാവിലാണ് മെച്ചം. അപ്പോ നീ സ്വതക്ക കൊടുത്തപ്പോഴാണ് നിന്റെ മനസ്സ് സന്തോഷിച്ചതെങ്കിൽ നീ ആഖിറത്തിന്റെ ആളാണ്. ദുനിയാവിൽ വല്ലതും കിട്ടിയപ്പോഴാണ് നീ കൂടുതൽ സന്തോഷിച്ചതെങ്കിൽ നീ ദുനിയാവിന്റെ ആളാണ് എന്ന് അദ്ദേഹം നല്ല രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറി ചിന്തിക്കാൻ നമ്മൾക്ക് അവസരങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ചിന്ത അവന് കുറവായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറയുന്നു, ഫവല്ലാഹി അല്ലാഹുവാനെ സത്യം, മൽ ഫഖ്റു അഖ്ഷ അലൈക്കും, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളിൽ കൂടുതൽ പേടിക്കുന്നത്, വലാക്കിന്നി അഖ്ഷ അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻഗാമികളായിട്ടുള്ള ആളുകൾക്ക് ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്കും വിശാലമാകും. അങ്ങനെ നിങ്ങൾ ഫതനാഫസൂഹ കമാ തനാഫസൂഹ, അവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ, നിങ്ങളുടെ മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. ഫത്തുഹിലിക്കും കമാ അഹ്ലകതുഹും, അങ്ങനെ ദുനിയാവ് അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളുടെ ദുനിയാവ് നശിപ്പിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത്, ദാരിദ്ര്യത്തെക്കാൾ നിങ്ങളിൽ ഞാൻ പേടിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന് വേണ്ടിയുള്ള മത്സരം ആ ദുനിയാവ് നശിപ്പിച്ചു കളയും നമ്മൾ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടി, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ അടുത്ത് വളരെ വില കുറഞ്ഞ കാര്യമാണ്. നമുക്ക് പരിചയമുള്ള ഹദീസാണ്, ലൗ കാനത്തി ദുനിയ തഅ്ദിലു ഇൻദല്ലാഹി ജനാഹ ബഉദതിൻ മാ സഖാ കാഫിറൻ മിൻഹ ശർബത മാഇൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സഹീഹായ ഹദീസാണ്. അള്ളാഹുവിന്റെ അടുത്ത് ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൊതുകിനൊരു വിലയില്ലാത്ത സാധനം, അതിന്റെ ചിറകിന്റെ വില ദുനിയാവിന് അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ മിൻഹ ശർബത മാഇൻ, ആ ദുനിയാവിൽ നിന്ന് ഒരിച്ചു വെള്ളം പോലും കാഫിർ അല്ല കൊടുക്കുമായിരുന്നില്ല, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുമായിരുന്നില്ല, അള്ളാഹു വിശ്വസിക്കാത്ത കാഫിറുകൾക്ക് അത് കൊടുക്കുമായിരുന്നില്ല. പക്ഷെ ദുനിയാവിന് അത്ര വില കൊടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയുള്ള അള്ളാഹു വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കൂടുതൽ സൗകര്യം, ഈ ദുനിയാവിൽ കൂടുതൽ ആസ്വദിക്കുന്നവർ അവർ ഒരു പക്ഷെ അവരായിരിക്കും. ദുനിയാവിന് അത്ര വില അല്ല കൊടുത്തിട്ടുള്ളൂ. ദുനിയാവിന് നല്ല വില കൊടുത്ത് വിലയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊന്നും അള്ളാഹു ഒരു സൗകര്യം ചെയ്തു കൊടുക്കൂടാണ്. അപ്പോ രണ്ടാമത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള പ്രേമം, അതുപോലെ തന്നെ പരലോകത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുക, അവർക്ക് നന്നാകണമെന്നുള്ള ചിന്ത കുറവായിരിക്കും, അവരുടെ തോബ് കളി നന്നാകണമെന്നില്ല, ആ വിഷയത്തിൽ തോബ് ചെയ്യാനുള്ള അവരുടെ ആ മനസ്സിന് തടസ്സമായി നിൽക്കുന്നതായിരിക്കും. നന്നായി ജീവിച്ച വിധത്തിനൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. കൃത്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ദുനിയാവിൽ അടിച്ചുപൊളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവർ നന്നാകണമെന്നുള്ള ചിന്ത ഉണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, തൗബക്ക് അവരെ തടസ്സമാകുന്ന മൂന്നാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ നന്നായി ജീവിക്കണം നന്നാകണം എന്ന് കരുതുന്നവനെ ആഗ്രഹിക്കുന്നവനെ തടസ്സമായി നിൽക്കുന്ന മറ്റൊന്നാണ് ഒരുപാട് കാലം ഞാൻ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷ. ഞാൻപ്പെടുത്തുന്ന മരിക്കൂല, കുറച്ചു കാലം ഞാൻ ജീവിക്കും, 60-70 വയസ്സ് വരെ ചുരുങ്ങിയ ഞാൻ ജീവിക്കും, കുറച്ച് വയസ്സാകുമ്പോൾ നന്നാകാം. അത്ര സ്ത്രീ വാങ്ങില്ല അനിച്ചോക തോബയിൽ നിന്ന് അവനെ നീട്ടി നീട്ടി കൊണ്ടുപോകും. ഒരുപാട് കാലം എനിക്ക് ജീവിക്കാനുണ്ടെന്നുള്ള തോന്നലവനുണ്ടാകും. അവർ കുറച്ച് കഴിഞ്ഞിട്ട് നാളെയാകാം, പിന്നെ ആകാം, കുറച്ച് കഴിഞ്ഞിട്ട് നന്നാകാം. ഒരുപാട് തിന്മകൾ അവൻ ചെയ്യുന്നുണ്ട്, അവൻ ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അത് ശരിയല്ല. നമ്മൾ തോബ പെട്ടെന്ന് ചെയ്യണം. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപകട മരണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ആളുകൾ പ്രായം വളരെ പ്രായം കുറഞ്ഞ ആളുകൾ മരിച്ചു പോകുന്നു, അവരൊക്കെ ഒരുപാട് കാലം ജീവിക്കുമെന്ന് ആഗ്രഹിച്ചവരാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചവരാണ്. പക്ഷെ അള്ളാഹുവിന്റെ അജൽ അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിലക്കും ഒരു സെക്കൻഡ് പോലും അള്ളാഹു ചാല ചിന്തിക്കുകയില്ല. ഇത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യം പക്ഷെ നമ്മൾ മനസ്സിലേക്ക് അറിയിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഹദീസാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു പരദേശിയെ പോലെ, അപരിചിതനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, സ്ഥിരമായി താമസിക്കേണ്ടവനല്ല നീ ഇവിടെ, അതുപോലെ നീ ജീവിക്കണം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ തോളിൽ പിടിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാറുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ പറയും, ഇദാ അംസൈത ഫലാ തൻതദിരി സബാ, വൈകുന്നേരമായാൽ നീ ഒരിക്കലും നാ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈദ അസ്ബഹ്ത ഫലാ തൻതദിരി മസാ, അതുപോലെ തന്നെ പകലായി കഴിഞ്ഞാൽ നീ വൈകുന്നേരത്ത് പ്രതീക്ഷിക്കരുത്. രാവിലെ ആകുമ്പോ ഇനി വൈകുന്നേരം എനിക്ക് ഉണ്ടാകുമെന്ന് വെച്ച് പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തണം നിന്റെ രോഗാവസ്ഥ വരുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ മിൻ ഹയാതിക ലിമൗതിക, നിന്റെ മരണത്തിന് വേണ്ടി നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാൻ അല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കണം. അപ്പോ ഇന്ന് പകൽ സമയമായാൽ ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്, അങ്ങനെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരിക്കലും നമ്മൾ തൗബ, എനിക്ക് ഒരുപാട് കാലം ജീവിക്കാനുണ്ട്, 19 വയസ്സായി കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ തൗബ ഇരുന്ന് നന്നായി ഉഷാറായി ജീവിക്കാം, അല്ലെങ്കിൽ അടുത്ത റമദാനിൽ തുടങ്ങാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് നീട്ടിവെക്കാൻ പാടില്ല. ഹസൻ ബസറി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, യഷദറു ഇയാക്കുവത്ത സ്വീഫ്, ഇയാക്കുവത്ത സ്വീഫ്, അല്ലെങ്കിൽ ഇയാക്കുവത്ത സ്വീഫ്, നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനെ സൂക്ഷിക്കണം. നാളെയാകാം മറ്റന്നാളാകാം എന്നുള്ള ഈ രൂപത്തിൽ പിന്തിപ്പിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് തന്നെ ചെയ്യണം. തൗബയുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. അല്ലാഹു തആല എപ്പോഴാണ് നമ്മുടെ റൂഹിനെ പിടിക്കുക എന്നുള്ളത് നമുക്ക് ഒരാൾക്കറിയില്ല. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, ഇഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ, നീ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോ ശാശ്വതമായി ജീവിക്കും എന്ന രൂപത്തിൽ നീ അധ്വാനിക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ നാളെ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് ദുനിയാവിനൊരാളും പ്രവർത്തിക്കാൻ പാടില്ല, അവരൊന്നും ചെയ്യൂല, നാളെ മരിക്കാൻ പോകണം. കാലാകാലം ജീവിക്കും എന്ന രൂപത്തിൽ ഈ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ നീ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദ, എന്നാൽ പരലോകത്തേക്ക് വേണ്ടി നീ അധ്വാനിക്കുമ്പോ നാളെ നീ മരിക്കും എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അധ്വാനിക്കണം. നാളെ ഞാൻ മരിക്കും എന്ന രൂപത്തിൽ ഞാൻ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കണം എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മരണം നമ്മുടെ തൊണ്ടയിലെത്തുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. മരണം തൊണ്ട കുഞ്ഞിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തൗബ സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗറിർ. ആ മരണ സമയത്ത് ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്, ആ ഗർഗറത്തിന്റെ ശബ്ദം വരുന്നതിന് മുമ്പ് ഒരു അടിമ തൗബ ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കും. മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ സമയത്ത് നമ്മൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഫിർഔന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമായിരുന്നു. ആ മരണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ സക്കറാത്തിന്റെ സമയത്ത് മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പുള്ള സമയത്ത് ഫിർഔൻ തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരിക്കുന്ന ആ സമയം മരണമാകുന്ന ആ മരണം അല്ലാഹുവിന്റെ മലക്ക് മലായിക്കത്തുൽ മൗത്ത് അത് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. ഒരിക്കലും നമ്മൾ പിന്നീടാകാൻ കുറച്ചു കാലാകും, ഒരുപാട് കാലം ഞാൻ ജീവിക്കുന്ന ഉറപ്പുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മരിക്കൂല, അടുത്തൊന്നും മരിക്കൂല എന്നവൻ പറയുന്നില്ല. ഒരാളത് പറയില്ല, ഞാനിത് 60 വർഷം ജീവിക്കുന്നു ഉറപ്പിച്ച് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ അവന്റെ മനസ്സ് അങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്. അതാണ് അവന് നന്നാകാനുള്ള മറ്റൊരു തടസ്സം. അതുകൊണ്ടാണ് അവൻ ആ നന്നാവുക അല്ലെങ്കിൽ തൗബ ചെയ്യുക എന്നുള്ള കാര്യത്തെ അവൻ നീട്ടിക്കൊണ്ടുപോകുന്നത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ അൽ യഅസു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള നിരാശ. ഞാൻ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്ത തിന്മകൾ എന്ന് പറഞ്ഞതിന് കണക്കില്ല. അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ ഒരുപാട് തിന്മ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾ അള്ളാഹു പുറത്തുവരൂല, ഞാൻ ചെയ്തു കൂട്ടിയതിന് കണക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള നിരാശ, എനിക്കും നീ രക്ഷപ്പെടാൻ പറ്റൂല, അത്ര ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ള നിരാശ, അത് ചില ആളുകൾക്ക് തൗബ ചെയ്യാൻ തടസ്സമില്ല. ഞാനിപ്പോ നീ നന്നാകുമെന്ന് പറഞ്ഞ് നടക്കൂല, കാരണം അത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു തആല അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ദുൽമ ചെയ്ത ആളുകളായിട്ടുള്ള ആളുകൾ, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, സ്വന്തത്തോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുള്ള തിന്മകൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അവരോട് വിളിച്ചു പ്രഖ്യാപിക്കാൻ, റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ തിന്മയും പുറത്തുവരും. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ്. എത്ര വലിയ തിന്മ ചെയ്താൽ അള്ളാഹു പുറത്തു വരും. ശിർക്കാണെങ്കിൽ വരെ അള്ളാഹു പുറത്തു വരും. നമ്മൾ മരണത്തിന് മുമ്പ് തൗബ ചെയ്യുകയാണെങ്കിൽ, എത്ര വലിയ തിന്മയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു വരും. ശിർക്കാണെങ്കിൽ കൂടി, കുഫ്റാണെങ്കിൽ കൂടി, എത്ര വലിയ കബായറുകൾ വൻപാപങ്ങളാണെങ്കിലും അള്ളാഹു അത് പുറത്തു വരും. പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ ശിർക്കോട് കൂടിയാണ് മരിക്കണമെങ്കിൽ നാളെ പരലോകത്തുള്ള ഒരു നിലക്കും അത് പുറത്തു വരില്ല. അപ്പൊ അതിനുള്ള അവസരമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊട്ട് നിരാശരാകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രത്യേകം അള്ളാഹു ഉണർത്തിയ കാര്യം മാത്രമല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തൊട്ട് ആരെങ്കിലും നിരാശനാകുന്നുണ്ടെങ്കിൽ അത് കാഫിറുകളുടെ സ്വഭാവമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറായിട്ടുള്ള ആളുകളല്ലാതെ അള്ളാഹുവിന്റെ, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നിരാശരാകുകയില്ല. കാഫിറുകളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള പ്രതീക്ഷ കുറഞ്ഞു പോയാൽ അത് കുഫ്രാകും, കുഫ്രാകുന്ന പരിധി വരെയുണ്ട് എന്നുള്ള മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു എത്ര തിന്മ ചെയ്താലും നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു അത് പുറത്തു വരും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വചനം സൂറത്തു ഹിജ്റിൽ കാണാൻ സാധിക്കും. وَمَنْ يَقْنُتُ مِنْ رَحْمَةِ رَبِّهِ إِلَّا الظَّالُّونَ. തന്റെ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുന്നവർ ആരാണ്? ദലാലത്തിലായ ആളുകളല്ലാതെ, വഴികേടിലായ ആളുകളല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ, റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുക? നമ്മൾ എത്ര തിന്മ ചെയ്താലും അള്ളാഹു ആത്മാർത്ഥമായി തോബ ചെയ്താൽ അത് സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ്. ഒരുപാട് ഒരുപാട് തെളിവുള്ളതിനുണ്ട്. ഒരൊറ്റ സംഭവം പറയാം. അബൂ തബീൽ എന്നറിയപ്പെടുന്ന ഒരു സഹാബി, അദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയാണ്. അദ്ദേഹം അന്നഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. ഈ ഹദീസിന്റെ മറ്റൊരു വിവാഹത്തിൽ കാണാം, വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് വൃദ്ധനായ ഒരു വ്യക്തിയായി അബൂ തബീൽ എന്ന് പറയുന്ന ഒരു സഹാബി. അദ്ദേഹം വളരെ പ്രായം ചെന്ന അവസ്ഥയിലാണ് റസൂലിനെ ചെന്ന് കാണുന്നത്. എന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, അറായിത റജുലൻ عمل الذنوب كلها, എല്ലാ തിന്മകളും ചെയ്ത ഒരു വ്യക്തിയെ താങ്കൾ കണ്ടുവോ? അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. മറ്റൊരാളെ കുറിച്ച് പറയുന്നത് പോലെ സ്വന്തത്തിന്റെ കാര്യം റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കണം. എല്ലാ തിന്മകളും ചെയ്ത ഒരു വ്യക്തിയെ താങ്കൾ കണ്ടുവോ? ഫലം യതുമിന അശയ, തിന്മകൾ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യാത്തൊരു തിന്മയില്ല. എല്ലാ തിന്മയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വഹുവ ഫീ ദാലിക ലം യതുക് ദാ ഹാജതൻ വലാ ദാജതൻ ഇല്ലാ തഹ. ഏത് തിന്മകൾ, ചെറിയ തിന്മകളാകട്ടെ വലിയ തിന്മകളാകട്ടെ, എല്ലാ തിന്മയാളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ താങ്കൾ കണ്ടുവോ എന്ന് ചോദിച്ചു. ഇയാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, എല്ലാ തിന്മയാളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലിനോട് ചോദിക്കാണ്, ഫഹൽ ലഹു മിൻ തൗബത്തിൻ, ഇങ്ങനെ ദുനിയാവിലുള്ള എല്ലാ തിന്മകളും ചെയ്ത വ്യക്തിക്ക് തൗബയുണ്ടോ? ഈ അജീസിനെ മറ്റൊരു വിവാദത്തിൽ കാണാൻ സാധിക്കും. ദേഹം തന്നെ പറയാണ്, ലൗ ഉസ്സിമത് ഖതീഅതുഹു ബൈന അഹ്ലിൽ അർദി ലഔബഹതുഹും. ഇയാൾ ചെയ്ത തിന്മ ഈ ദുനിയാവിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് വീതിച്ചു കൊടുത്താൽ എല്ലാവരും നശിച്ചു പോകും, അത്രയും തിന്മ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് തോപ്പുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇയാളെ വന്ന് അബൂ തബീൽ എന്ന് പറയുന്ന സഹാബി ഒന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാര്യം മനസ്സിലായി. റസൂലുള്ള ചോദിച്ചു, ഫഹൽ അസ്ലംത, നീ മുസ്ലിം ആയിട്ടുണ്ടോ? അദ്ദേഹം മുസ്ലിം ആയിട്ടുള്ള ആ സമയത്ത് മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഷഹാദ ചൊല്ലി, അമ്മ അന ഫഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്നക റസൂലുള്ളാഹ്. അദ്ദേഹം ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ നീ ചെയ്തത് ശരിയാണ്. എന്നിട്ട് റസൂൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. തഫ്അലുൽ ഖൈറാത്ത് വതതറുക്കു സയ്യിആത്ത്, നീ നന്മ ചെയ്യണം, തിന്മകളെ നീ ഒഴിവാക്കണം. എങ്കിൽ ഫയജ്അലഹുന്നല്ലാഹ് ഫയജ്അലഹുന്നല്ലാഹ്, നീ നന്മ ചെയ്ത് തിന്മകളൊക്കെ നീ ഒഴിവാക്കി ജീവിച്ചാൽ, ഫയജ്അലുഹുന്നല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുന്ന, നീ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും ഉണ്ടല്ലോ ദുനിയാവിലെ എല്ലാ തിന്മകളും നീ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ തിന്മകളൊക്കെ അള്ളാഹു നന്മയാക്കി മാറ്റും. നീ ചെയ്തു കൂട്ടിയ തിന്മകൾ ഉണ്ടല്ലോ അതൊക്കെ അള്ളാഹു നന്മയാക്കും. ഇനി മുതലുള്ള നന്മ എന്നല്ല പറഞ്ഞത്, നീ മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും നിനക്ക് നന്മയായി രേഖപ്പെടുത്തും. അപ്പൊ ഇയാൾക്ക് അത്ഭുതമായി. അപ്പൊ റസൂലിനോട് ചോദിക്കണം, ഞാൻ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തങ്ങൾ ഞാൻ മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടുണ്ട്, എന്റെ വഞ്ചനകളും എന്റെ തെമ്മാടിത്തവും റസൂലെ നന്മകളാക്കി മാറ്റുമോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, നീ ചെയ്ത തൗബ വളരെ ശരിയായ തൗബയാണ്. നീ ഷഹാദത്ത് കലിമത്തു ഷഹാദ ചൊല്ലി നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. നീ ഇതിന്റെ മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും അതല്ല പുറത്തിരുന്ന് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് ആ തിന്മകളൊക്കെ നന്മയായി രേഖപ്പെടുത്തും. അപ്പൊ ചോദിക്കണം, ഞാൻ ചെയ്ത വഞ്ചനകളും ഞാൻ ചെയ്ത തന്മാടിത്തങ്ങളും ഒക്കെ നന്മയാക്കി മാറ്റുമെന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നീ ചെയ്ത തിന്മകളൊക്കെ നന്മയായി രേഖപ്പെടുത്തും അല്ലാഹു തആല. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അല്ലാഹു അക്ബർ എന്ന്, അദ്ദേഹം അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫമാസാര യുകബ്ബിറു ഹത്താ തവാറ ഹദീസ് റിവായത്ത് സ്വഹാബി പറയുന്നു, അദ്ദേഹം ആ കൺമുന്നിൽ ആ സദസ്സിൽ നിന്ന് മറയുന്നത് വരെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോയിന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്! ആത്മാർത്ഥമായി തൗബ ചെയ്തപ്പോ അവൻ ചെയ്ത തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതിന് പുറമെ അവൻ ചെയ്ത തിന്മകൾ, അവൻ കള്ളുകുടിക്കാൻ പോയതും വ്യഭിചരിക്കാൻ പോയതും അവൻ കട്ടതും അതുപോലെ തന്നെ അവൻ ചെയ്ത വൃത്തികേടുകളൊക്കെ അല്ലാഹു നന്മയായി രേഖപ്പെടുത്തും എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇതേ ആശയത്തിൽ തന്നെ സൂറത്തുൽ ഫുർഖാനിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, അവർക്ക് ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്ത തിന്മകളൊക്കെ അല്ലാഹു തആല തിന്മകൾക്ക് പകരമായി നന്മകൾ കൊടുക്കുമെന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞു. വഖാന അല്ലാഹു ഗഫൂറുർ റഹീമ, അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയും ചില്ലറയല്ല. എത്ര വലിയ തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു ആത്മാർത്ഥമായി അവനിലേക്ക് തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അത് പൊറുക്കാനും ആ തൗബ സ്വീകരിക്കാനും തയ്യാറാണ്. അപ്പൊ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നിരാശ കൊണ്ട് ഒരിക്കലും നമ്മൾ നന്നാവണം അല്ലെങ്കിൽ നന്നാകണമെന്നുള്ള തീരുമാനത്തെ നമ്മൾ മാറ്റേണ്ടതില്ല. എത്ര തിന്മ ചെയ്താലും അല്ലാഹു അത് പൊറുക്കാൻ തയ്യാറാണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്ത് അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദാ. തൗബ ചെയ്യാനും അതുപോലെ തന്നെ നന്നാകാനുമുള്ള ചില തടസ്സങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നാല് കാര്യങ്ങൾ പറഞ്ഞു. അഞ്ചാമത്തെ ഒരു കാര്യം അസ്സുഹബത്തുൽ ഫാസിദ, മോശപ്പെട്ട കൂട്ടുകെട്ട്. നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ കൂട്ടുകെട്ട് മോശമാണ്, ഒരിക്കലും നന്നാകാൻ പറ്റില്ല. നമ്മുടെ കൂട്ടുകെട്ട് വൃത്തികെട്ട കൂട്ടുകെട്ടാണെങ്കിൽ നമ്മൾ നന്നാകണമെന്ന് നൂറോട്ടം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ആ കൂട്ടുകെട്ട് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് നന്നാവുക, തൗബ ചെയ്യുക എന്നുള്ള കാര്യം ഒരിക്കലും നടക്കണ കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നല്ല കൂട്ടുകെട്ടിനെ കുറിച്ച്. അൽ മർഉ ഫീ ദീനി ഖലീലിഹി, അർറജുലു ഫീ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലി, അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ ആരോടാണ് കൂട്ടുകെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂട്ടുകാരൻ വൃത്തികെട്ടവനാണെങ്കിൽ ആ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. ഏറ്റവും നല്ല ദീനുള്ള അള്ളാഹുവിനെ പേടിയുള്ള ആളുകളായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. വൃത്തികെട്ട കൂട്ടുകെട്ടാണെങ്കിൽ അവൻ എത്ര നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, അവന് തടസ്സവന്റെ കൂട്ടുകാരനായിരിക്കും. അതുകൊണ്ട് അഞ്ചാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കൂട്ടുകെട്ടാണ്. നമ്മളിപ്പോ വലിയ സ്നേഹത്തിലായിരിക്കും ദുനിയാവിൽ, തിന്മ ചെയ്യാനും വൃത്തികേടുകൾ ചെയ്യാനും നല്ല കൂട്ടായിരിക്കും, വലിയ സൗഹാർദ്ദമായിരിക്കും. നമ്മൾക്ക് ചിലപ്പോൾ വലിയ പരിക്കത്ത് ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കാനും നമ്മുടെ കൂടെ വരാനും ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒപ്പം നിൽക്കാനും ദുനിയാവിൽ ചില കാര്യങ്ങൾക്ക് അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്താ? വൃത്തികെട്ട കൂട്ടുകാരുടെ അവസ്ഥ എന്താ? അല്ലാഹു തആല പറയുന്നുണ്ട്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ല മുത്തഖീൻ. നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളാകും. സത്യവിശ്വാസികളായ കൂട്ടുകാരൊഴികെ സത്യത്തിന്റെ പേരിൽ, ഹക്കിന്റെ പേരിൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ കൂട്ടുകാരായ ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ പരസ്പരം അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, പരസ്പര ശത്രുക്കളായിരിക്കും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ഇവിടെ വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ വൃത്തികേടിനാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ചതും അതിന്റെ പേരിലാണ് നമ്മൾ കൂട്ടുകെട്ട് സ്ഥാപിച്ചതുമെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ പരസ്പരം ശത്രുക്കളായിരിക്കും. അവിടെ ഖേദിച്ചിട്ട് കാര്യമില്ല. നാളെ പരലോകത്ത് വിരലടിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഈ വൃത്തികെട്ട ചങ്ങാതിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്തത്? എനിക്ക് കൃത്യമായി ഉത്ബോധനം വന്നിട്ടുണ്ടായിരുന്നു, സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇവനാണ് പേടിച്ചത്. അങ്ങനെ അവിടെ സങ്കടപ്പെട്ടിട്ടോ ഖേദിച്ചിട്ടോ കാര്യമില്ല, അങ്ങനെ ഖേദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വൃത്തികെട്ട കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾക്ക് നന്നാകാനുള്ള ഒരു തടസ്സമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടാറുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ യൗമിസ്സു, വൃത്തികെട്ട ദിവസത്തിൽ നിന്ന്, ഷെറുള്ള ദിവസത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്ക് ദുഷ്ടകരമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾക്ക് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും നമ്മൾ തിന്മയിലേക്ക് പോകുന്ന ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്ന ദിവസങ്ങൾ, നമ്മുടെ ദീനിനെ ബാധിക്കുന്ന ദിവസങ്ങൾ, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണം, മോശപ്പെട്ട ദിവസങ്ങൾ. അതുപോലെ തന്നെ മമിൻ ലൈലത്തി സു, അതുപോലെ തന്നെ വൃത്തികെട്ട രാത്രികൾ, ചില രാത്രികൾ നമുക്ക് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ദീനിനെ ബാധിക്കുന്ന ചില അപകടങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രയാസം നിറഞ്ഞ രാത്രികളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ സാഅത്തി സു, അതുപോലെ തന്നെ മോശപ്പെട്ട സമയങ്ങൾ, എന്റെ എല്ലാ സമയവും രാത്രി പകൽ എല്ലാ സമയവും നല്ലതാകണം, മോശപ്പെട്ട ഒരു സമയം എനിക്കുണ്ടാകരുത്. അല്ലാഹുവേ ഞാൻ നിന്നോട് ആ വിഷയത്തിൽ രക്ഷ ചോദിക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കുന്നതാണ് വമിൻ സാഹിബി സു, വൃത്തികെട്ട കൂട്ടുകാരനിൽ നിന്ന്, മോശപ്പെട്ട കൂട്ടുകാരനിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്ന് റസൂൽ രക്ഷ തേടിയിട്ടുണ്ട്, നമ്മൾ രക്ഷ തേടണം. ചില കൂട്ടുകാരെ ഒഴിവാക്കാൻ പ്രയാസം ഉണ്ടാകും, ഈ പ്രാർത്ഥന നമ്മൾ ഉണ്ടാക്കണം, ചൊല്ലണം, പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ വലിയ പ്രയാസമായിരിക്കും, പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അഞ്ചാമതായി റസൂൽ ഈ പ്രാർത്ഥന അവസാന ഭാഗത്ത് പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അയൽവാസികൾ, അവർ അത്തരത്തിലുള്ള വൃത്തികെട്ട അയൽവാസികൾ. വീട്ടിലുള്ള അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഭാര്യമാര്, അതുപോലെ തന്നെ മക്കള്, അതുപോലെ തന്നെ സേവകന്മാര്, വീട്ടിലുള്ള അയൽവാസികൾ. അവരൊരിക്കലും മാറിപ്പോകില്ല, അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ വൃത്തികെട്ട അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു ഫീദാരിൽ മുക്കാമെന്ന് പ്രത്യേകം പറഞ്ഞു. വീട്ടിലുള്ള അയൽവാസികൾ എന്ന് പറഞ്ഞ ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ ഹാദിമുകൾ സേവകന്മാർ, അവരുടെ ഷെറിൽ നിന്നും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ കൂട്ടുകെട്ട് നമ്മളെ തോബയ്ക്ക് തടസ്സമാണ്, വൃത്തികെട്ട കൂട്ടുകെട്ട്. അതുപോലെ തന്നെ അവസാനത്തൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങളുണ്ട് തോബയ്ക്ക് തടസ്സമായിട്ട്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, അൽബിഅത്തുൽ ഫാസിദ, മോശപ്പെട്ട സാഹചര്യം, മോശപ്പെട്ട സാഹചര്യം തോബയ്ക്ക് തടസ്സം, മോശപ്പെട്ട ചുറ്റുപാട് അൽബിഅത്തുൽ ഫാസിദ തോബയ്ക്ക് തടസ്സമായിരിക്കും. നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ചുറ്റുപാട് വളരെ മോശമാണ്, തിന്മകൾ നിറഞ്ഞ ചുറ്റുപാടാണ്, അവർക്ക് നന്നാകാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മളിവിടെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, 100 ആളെ കൊന്ന വ്യക്തി, ആ വ്യക്തിയോട് അവസാനമായി ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് തോബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തോബയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന കഥയാണ്. ആ സമയത്ത് ആ വ്യക്തി, ആ പണ്ഡിതനായിട്ടുള്ള വ്യക്തി, ഈ 100 ആളെ കൊന്ന വ്യക്തിയോട് പറയുന്ന വചനം എന്താ, ഇൻ തൊലിബ് ഇലാ അർലികാ അവകദ, നീ ഇന്ന ഇന്ന നാട്ടിലേക്ക് പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅബുദൂനല്ലാഹ ഫഅബുദില്ലാഹ മഅഹും, അവിടെ ആ നാട്ടിൽ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. ഫഅബുദില്ലാഹ മഅഹും, അവരുടെ കൂടെ നീ ഇബാദത്ത് ജീവിച്ചോ, ആ നാട്ടിൽ പോയി നീ അവരുടെ കൂടെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അവിടെ നല്ല ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവിടെ പോയി നീ അവരുടെ കൂടെ ഇബാദത്ത് ചെയ്ത് ജീവിക്കും. എന്നിട്ട് പറഞ്ഞു, നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു വരാൻ പാടില്ല. വൃത്തികെട്ട നാടാണ് ഈ നാട്ടിൽ, നീ തിരിച്ചു വരാൻ പാടില്ല. ആ നാട് എന്ന് പറഞ്ഞ വൃത്തികെട്ട നാടാണ്, തിരിച്ചു വരാൻ പാടില്ല. എന്താ അവിടെ ചെയ്തത്? 100 ആളെ കൊല്ലുക എന്ന് പറഞ്ഞ വലിയൊരു തിന്മയാണ് അദ്ദേഹം ചെയ്തത്. ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് തോബയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പുറമെ അദ്ദേഹത്തെ ഉപദേശിച്ച കാര്യമാണ് ഈ നാട്ടിൽ നിന്ന് പോകണം, ആ വൃത്തികെട്ട സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം, മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പോയിട്ട് ഇബാദത്ത് ചെയ്തിച്ചു. അപ്പൊ ചുറ്റുപാട് വലിയ വിഷയമാണ്, നമ്മൾക്ക് നന്നാക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ് ഞങ്ങളോടൊന്ന് പോകേണ്ടി വരുന്നത്. യാതൊരു സംശയമില്ല, ആ ചുറ്റുപാടിൽ നിങ്ങൾ മാറണം. ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ മോശമായിരിക്കും അവസ്ഥ, വീട് എന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരം മോശമായിരിക്കും. ഉപ്പ ഉമ്മ നന്നാക്കാൻ സമ്മതിക്കുന്നുണ്ടാകില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് അവർത്ത് മറച്ചുകൊണ്ട് പൂർണ്ണമായി ഹിജാബോടുകൂടി നടക്കാൻ അവൾക്ക് ആഗ്രഹം, പക്ഷെ ഉമ്മിപ്പ് സമയക്കൂല. അവർക്ക് ചുരിദാറും അതുപോലെ തന്നെ സാരി തന്നെ ധരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നന്നാകണമെന്ന് ആഗ്രഹമുള്ള നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും നല്ല വൃത്തിയായ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം എന്ന ആഗ്രഹമുള്ള ആൺകുട്ടികൾ, അവരെ ചിലപ്പോ രക്ഷിതാക്കൾ തടയും. അത് മോശപ്പെട്ടൊരു സാഹചര്യമാണ്, അവന് നന്നാകാനുള്ള അവസ്ഥയല്ല. അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യം, അവിടെ വൃത്തികേടുകളുണ്ടാകും, ഹറാമുകൾ ഉണ്ടാവും, മ്യൂസിക്കും അതുപോലെ തന്നെ സിനിമകളോടും ഉണ്ടാകും. നന്നാകണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, കുത്തുമ്പ കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവിടെ പോകുമ്പോൾ വൃത്തികേടാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ വൃത്തികേടുകൾ മാത്രമാണ് കാണുന്നത് നമുക്ക് കേൾക്കുന്നത്, അവനെങ്ങനെ നന്നാക്കാൻ സാധിക്കും? അതുകൊണ്ട് വീട്ടിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ ഉമ്മയോടും ഉമ്മയോടും യാതൊരു സഹകരണവും ആവശ്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഅത ഫീ മഅസിയതിൻ വ ഇന്നമ തഅത ഫീ മഅറൂഫ്, അനുസരണ എന്ന് പറഞ്ഞാൽ തിന്മയുടെ വിഷയത്തിൽ യാതൊരു അനുസരണയില്ല. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അനുസരണ നന്മയുടെ വിഷയത്തിൽ മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ തഅത ഫീ മഅസിയത്തില്ലാഹി അസ്സ വജല്ല, ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാഹി അസ്സ വജല്ല. ഒരു സൃഷ്ടിയെ നമ്മൾ അനുസരിക്കാൻ പാടില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം നമ്മൾ ഒരു സൃഷ്ടിക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും, ഉമ്മയാണോ ഉപ്പയാണോ ആ തിന്മക്ക് പ്രേരിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഉമ്മയെ അനുസരിക്കേണ്ട ആവശ്യമില്ല, ഉപ്പയെ അനുസരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ വേറെ വല്ല കാര്യം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചുറ്റുപാട്, വൃത്തികെട്ട ചുറ്റുപാട് നന്നാകാൻ ഒരു തടസ്സമാണ്. അപ്പോ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും പല തടസ്സങ്ങളും ഉണ്ടാകും, ഈ തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. നിങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുസാരഅത്ത് കാണിക്കുക, ധൃതി കാണിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കുള്ള തടസ്സങ്ങൾ നന്നാക്കാനുള്ള തടസ്സങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറയാനും നമ്മൾ തയ്യാറാക്കണം. നമ്മൾ നന്നാകുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒരാൾക്കും അതിന്റെ ഫായിദ നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഫായിദയുള്ളത്, ഉപകാരമുള്ളത്, മെച്ചമുള്ളത്. അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നന്നായാൽ അത് അവന് വേണ്ടി തന്നെയാണ് അവൻ നന്നാകുന്നത്. ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ തസ്കിയത്ത് കാത്തു സൂക്ഷിച്ചാൽ നന്നാകണമെന്ന ആഗ്രഹം അവന്റെ മനസ്സവൻ ശുദ്ധമാക്കി, അവന്റെ ജീവിതം അവൻ ശുദ്ധീകരിച്ചു. വമൻ തസക്ക ഫൈനമ യതസക്ക ലിനഫ്സി, അവൻ ശുദ്ധീകരിക്കുന്നത് അവന്റെ ജീവിതം നന്നാക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്, അതിന്റെ ഗുണം അവന് തന്നെയാണ്. അപ്പൊ അതിന്റെ ഗുണം ഞാൻ നന്നായ എനിക്കാണ് അതിന്റെ മെച്ചം എന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നത്. സന്ദർഭത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ, നന്ദി കാണിച്ചാൽ, അതിന്റെ ഗുണം അവനാണ്. നമ്മൾ തെമ്മാടികളായി നന്ദി കേട് കാണിച്ച് ജീവിച്ചാൽ അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. അള്ളാഹു ഗനിയാണ്, അള്ളാഹു ധന്യനാണ്. നമ്മളൊക്കെ നന്ദി കാണിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ ഇസ്സത്തിന് ഒന്നും വർദ്ധിക്കാനില്ല. ആരെങ്കിലും മറ്റൊരു സമയത്ത് അള്ളാഹു തആല പറഞ്ഞ അങ്ങനെ ആരെങ്കിലും ജിഹാദ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. അപ്പോ നമ്മൾ നന്നാകുന്നതും നമ്മൾ നന്ദി കാണിക്കുന്നതും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതൊക്കെ നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾക്കാണ് അതിന്റെ ഒന്നാമത്തെ ഗുണം. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന തൗബ അള്ളാഹു സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.